ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. സന്തോഷകരമായി ദൈവമുഖത്തേക്ക് നോക്കുവാൻ, ഉണർവോടെ ഇരിക്കുവാൻ, ആ മുഖം കണ്ട് തൃപ്തരാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മലയാളം ബൈബിൾ സ്റ്റഡി .co.in ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രദ്ധയോടെ നോക്കുക, ഫോക്കസ് യുവർ ഐസ്. എബ്രായർ 3:1, വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു കൊള്ളുവീൻ. യേശുവിനെ ശ്രദ്ധിക്കുവാൻ ആരോടാ പറയുന്നത്? വിശുദ്ധ സഹോദരന്മാരാ. അവരെങ്ങനെയുള്ളവരാ? സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്, അപ്പോസ്തോലന്മാരാണ്. അവർ യഹോവയുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കാനാ പറയുന്നത്. ഒരിക്കൽ വളരെ ഉയരമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ജോലി ചെയ്യുന്ന ഒരു കൽപ്പണിക്കാരന് ഒരത്യാവശ്യ കാര്യം താഴെയുള്ളവരെ അറിയിക്കണമായിരുന്നു. തെരുവിലെ ശബ്ദകോലാഹലത്തിൽ എത്ര ഉറക്കെ പറഞ്ഞാലും കേൾക്കത്തില്ല. ഒരു നാണയത്തൊട്ട് താഴെ കൂടെ പോയ ഒരാളുടെ ദേഹത്ത് കൊള്ളത്തക്കവണ്ണം എറിഞ്ഞു. 5 രൂപ തൊട്ട് കിട്ടിയവൻ അത് സന്തോഷത്തോടെ പോക്കറ്റിലിട്ട് നടന്നു. മുകളിലേക്ക് അയാൾ നോക്കിയേയില്ല. തുടർന്നൊരു ചെറിയ കല്ല് അയാൾ താഴെ കിട്ടത് അതുവഴി വന്ന ഒരുവൻ്റെ തലയിലാണ് വീണത്. അയാൾ മുകളിലേക്ക് നോക്കിയപ്പോൾ കൽപ്പണിക്കാരൻ തൻ്റെ ആവശ്യം എഴുതിയ കടലാസിനുള്ളിൽ 1 10 രൂപ തൊട്ട് നോട്ട് വെച്ച് താഴേക്കിട്ടു. കടലാസിൽ നിന്ന് 10 രൂപ നോട്ടിൻ്റെ തല വെളിയിൽ കണ്ടപ്പോൾ കൽപ്പണിക്കാരൻ്റെ ആവശ്യവും നടത്തി കൊടുത്തു. അയാൾക്ക് 10 രൂപയും കിട്ടി. നന്മയിൽ മാത്രം മുകളിലേക്ക് നോക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നന്മയിൽ ചിലരെ മുകളിലേക്ക് നോക്കും, ചിലർ നോക്കത്തില്ല. എന്നാൽ ഒരു കല്ലിൻ്റെ ഏറ് കിട്ടിയപ്പോൾ ഒരുത്ത മുകളിലേക്ക് നോക്കി. അതയാൾക്ക് നന്മയ്ക്കായി ഭവിച്ചു. പ്രിയരെ, കഷ്ടതയിലും അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് ശ്രദ്ധയോടെ ഒന്ന് നോക്കുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ആശ്വാസവും കണ്ടെത്താൻ കഴിയും, ദൈവത്തിന് നന്ദി പറയാനും കഴിയും. അത് മറക്കരുതേ. പ്രതികൂലങ്ങൾ വരുമ്പോൾ നിരാശ നിങ്ങളെ ദൈവമുഖത്തേക്ക് നോക്കാൻ സമ്മതിക്കാതെ മാറ്റിക്കളയും. അതുകൊണ്ട് നിരാശ നമുക്ക് വേണ്ട. ചെറിയ വേദന കിട്ടുമ്പോഴും ആ മുഖത്തേക്കൊന്ന് നോക്കിയാൽ നിന്റെ പ്രശ്നത്തിന്, നിന്റെ വേദനയ്ക്ക് പരിഹാരം നിശ്ചയമായും ദൈവം തന്നിരിക്കും. ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടുന്നത്? നിന്റെ ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ എന്താ ചെയ്യേണ്ടുന്നത്? യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 14:13-14 യേശു നിർജ്ജന പ്രദേശത്തേക്ക് പോയി. എന്തിനാ യേശു നിർജ്ജന പ്രദേശത്തേക്ക് പോയത്? തനിക്ക് സഹിക്കാൻ പാടില്ലാത്ത ഒരു വേദന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നു. ഹെരോദാവ് സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദനം നടത്തിയെന്ന് കേട്ട യേശു സകല ഭാരവും ഇറക്കി വയ്ക്കുവാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോയതാണ്, നിർജ്ജന സ്ഥലത്തേക്ക് പ്രാർത്ഥിക്കാനായി. പക്ഷേ യേശുവിൻ്റെ പിന്നാലെ ജനം എത്തിക്കൊണ്ടേയിരുന്നു. അത് കണ്ടപ്പോൾ, നാഥനില്ലാതെ അലഞ്ഞു നടക്കുന്ന ജനത്തെ കണ്ടപ്പോൾ യേശുവിൻ്റെ മനസ്സലിഞ്ഞു. അവർക്ക് ആത്മീയ വിശപ്പ് അടക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. അപ്പോഴാണ് സമയം അതിക്രമിച്ചതിനാൽ ഭൗതികമായ വിശപ്പ് ഈ ജനത്തിനുണ്ടെന്നറിഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇവർക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും കൊടുക്കുവാൻ ആഗ്രഹിച്ചിട്ട് 5 അപ്പവും 2 മീനും വാഴ്ത്തി നുറുക്കി കൊടുത്തു. അവർ തിന്ന് തൃപ്തരായി എന്നൊക്കെ നമ്മൾ വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം 14:15 മുതലുള്ള ഭാഗത്ത് കാണുന്നുണ്ട്. ആ സമയത്ത് ജനത്തെ പിരിച്ചയക്കുന്നതിൻ്റെ ഇടയിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് ഓർത്തിട്ട് അവരോട് അക്കരയ്ക്ക് പോകാനായി ആവശ്യപ്പെട്ടു. ജനത്തെ പറഞ്ഞയച്ച് വീണ്ടും മലമേൽ പ്രാർത്ഥിക്കാൻ കയറി യേശു. 4-ാമത്തിൽ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് നടന്ന് എത്തി. യേശുവിനെ കണ്ടപ്പോൾ അവർ ഭയന്നു. 4-ാം യാമം എന്ന് പറയുന്നത് വെളുപ്പിനെ 3 മുതൽ 6 മണി വരെയുള്ള സമയമാണ്. ഭയചകിതരായ ശിഷ്യന്മാർ ഗുരു വരുന്നത് കണ്ടപ്പോൾ ഭൂതമാണെന്ന് കരുതി. അവർ പേടിച്ച് വിറച്ചു. അവരോട് യേശു, ഭയപ്പെടേണ്ട, ഞാനാകുന്നു എന്ന് പറഞ്ഞാണ് ധൈര്യപ്പെടുത്തിയത്. ഞാനാകുന്നു എന്ന വാക്ക് ഇതിനു മുമ്പ് ദൈവം മോശയോട് പറഞ്ഞ വാക്കാണ്. മിസ്രയീമിൽ നിന്ന് ഇസ്രായേലിൻ്റെ കരച്ചിൽ കേട്ട കർത്താവ് അവരുടെ കഷ്ടത കണ്ട് ഫറവോൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ ഉള്ള ദൗത്യം ഏൽപ്പിച്ചയച്ചത് മോശയാണ്. തൻ്റെ ബലഹീനതകൾ മോശ നിരത്തിയെങ്കിലും കർത്താവ് പറഞ്ഞ വാക്ക്, ഞാനാകുന്നവൻ, ഞാനാകുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ധൈര്യമായി പോകുക, അവനെ ധൈര്യപ്പെടുത്തി അയച്ചപ്പോൾ അവൻ്റെ ഭയം മാറുക മാത്രമല്ല, താഴ്മ അവനിൽ വന്നു. ആ താഴ്മയെന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. എന്നാൽ പടകിൽ യാത്ര ചെയ്ത ശിഷ്യന്മാരോട് ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഭയം മാറി. പക്ഷേ പത്രോസിന് മാത്രം ഉള്ളിൽ ഒരു മാറ്റമുണ്ടായി. യേശു മാത്രം കടലിൽ കൂടി നടക്കുന്നു, എനിക്കൂടെ ഒന്ന് നടന്നാൽ എന്താ കുഴപ്പം? ഒരാഗ്രഹം അവൻ്റെ ഉള്ളിൽ വന്നു. പടകിൽ മറ്റ് ശിഷ്യന്മാരിരിക്കുമ്പോൾ അവൻ ഗുരുവിനോട് ചോദിച്ചു, ഞാനോടൊന്ന് വന്നോട്ടെ, ഗുരുവിനോടൊപ്പം വരിക എന്ന് യേശു ക്ഷണിച്ചു. അവൻ പടകിൽ നിന്നിറങ്ങുമ്പോൾ അവൻ്റെ നോട്ടം ഗുരുവിൻ്റെ മുഖത്തേക്കായിരുന്നു. ഒരു വ്യക്തിക്ക് ഒരിക്കലും ജലോപരിതലത്തിൽ കൂടി നടക്കാൻ കഴിയുകയില്ല. എന്നാൽ അവൻ പടകിൽ നിന്ന് ജലോപരിതലത്തിൽ കാലെടുത്തു വെച്ചെങ്കിൽ അവൻ്റെ മുഖം ഗുരുവിൻ്റെ മുഖത്തേക്ക് തന്നെ ശ്രദ്ധയോടെ നോക്കിയിട്ടാണ്. കുറച്ചില ചുവടുകൾ വെച്ചപ്പോൾ അവൻ്റെ മനസ്സിലൊരു ചിന്ത, എവന്മാരല്ല ഈ പടകിനകത്ത് ഇരിക്കുക, ഞാൻ മാത്രമേ ഉള്ളൂ കർത്താവിൻ്റെ കൂടെ നടക്കുന്നത്. ഓ, അവനൊരു നിഗളം ഉള്ളിൽ കയറി. നിഗളമെന്ന പിശാച് അവനെ പിടിച്ചു. അതെപ്പോൾ സംഭവിച്ചോ, അപ്പോൾ അവനിൽ ഭയം കയറി. കാറ്റും കോളും കടലിളകുന്നതും ഒക്കെ കണ്ടപ്പോൾ പേടിച്ചു പോയി. നോട്ടത്തിലെ അശ്രദ്ധയാണ് പ്രിയരെ നമ്മുടെയും സകല പ്രശ്നങ്ങൾക്കും കാരണം. ഓ, പ്രശ്നം പ്രശ്നം പ്രശ്നം, സകലതും പ്രശ്നം, എന്താ കാര്യം? നിന്റെ നോട്ടം തെറ്റി. ഫോക്കസ് ഓൺ ഗോഡ്, നോട്ട് യുവർ പ്രോബ്ലംസ്. ലിസൺ ടു ഗോഡ്, നോട്ട് യുവർ ഇൻസെക്യൂരിറ്റീസ്. റിലൈ ഓൺ ഗോഡ്, നോട്ട് യുവർ ഓൺ സ്ട്രെങ്ത്. ഇത് ശ്രദ്ധിക്കുക. രക്ഷയ്ക്കായി നിലവിളിച്ചവനെ കർത്താവ് വിളിച്ച പേരെന്തുവെന്നറിയാവോ? അല്പവിശ്വാസിയെ. തുടർന്ന് ചോദിച്ചത്, നീ എന്തിന് സംശയിച്ചു? പ്രിയരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, എത്ര പ്രാവശ്യം പിറുപിറുത്ത് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നിലവിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ദൈവം നമ്മളെ എത്ര പ്രാവശ്യം അല്പവിശ്വാസിയെ വിളിച്ചാൽ ഒക്കും. പക്ഷേ അവനെ യേശു തള്ളിക്കളഞ്ഞില്ല, കൈ നീട്ടി അവനെ പിടിച്ചു, പടകിൽ കയറ്റി. കടൽ ശാന്തമായി. ശിഷ്യന്മാർക്ക് അപ്പോഴ് പടകിലിരുന്നവർക്ക് ഒന്നുകൂടെ ആകുല ചിന്തയായി. അവരിൽ സുബോധമുണ്ടായി. ഇവൻ ദൈവപുത്രൻ എന്നവർ ഏറ്റുപറഞ്ഞു. ഇന്ന് പലരും 5 രൂപ തൊട്ടോ 10 രൂപ തൊട്ടോ ഒക്കെ കിട്ടിയാൽ അനങ്ങാതെ പോക്കറ്റിലിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന നന്മ ചെറുതായാലും വലുതായാലും എന്തോ ആയാലും അത് വാങ്ങിച്ചോണ്ടങ്ങ് പോകത്തേ ഉള്ളൂ, ഓരോ ദിവസവും തള്ളി നിൽക്കും. പക്ഷേ ഒരു നിമിഷമെങ്കിലും ദൈവമേ നീ തന്ന നന്മയ്ക്ക് നന്ദി എന്ന് പറയുവാൻ ആരും തയ്യാറാകുന്നില്ല. എത്രത്തോളം സ്വരുക്കൂട്ടാമോ അത് കൂട്ടാനുള്ള വെപ്രാളമാ. എന്നാൽ നിനക്കൊരു ശ്വാസം ഒരു പ്രാവശ്യം എടുക്കാൻ ഒത്താൽ അത് ദൈവത്തിൻ്റെ ദാനമാ. സ്വർഗീയ വിളിക്ക് യോഗ്യരായി വിശുദ്ധരായി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ച് എന്നെ രക്ഷിക്കുന്ന കർത്താവേ, രക്ഷയുടെ കരമങ്ങ് നീട്ടുമ്പോൾ ആ മുഖത്തേക്ക് നോക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഒരിക്കൽ പോലും എൻ്റെ ജീവിതത്തിൽ ആ മുഖത്തിൽ നിന്നുകൊണ്ട് നോട്ടം മാറി ശ്രദ്ധ മാറി അപകടത്തിൽ ചാടുവാൻ എന്നെ അനുവദിക്കരുതേ. ഒന്നും ഞങ്ങളുടെ ആരുടെയും മിടുക്കൊണ്ട് ഞങ്ങൾ നേടുന്നതല്ല, എല്ലാം ദൈവം തരുന്ന ദാനം. ഒരു ചുവട് നടന്നാൽ, ഒരു ശ്വാസമെടുത്താൽ, ഒരു ദിവസം കണ്ണ് കാണാൻ സാധിച്ചാൽ, ചെവി കേൾക്കാൻ കഴിഞ്ഞാൽ, വിരലുകൾ അനങ്ങിയാൽ, ഇതെല്ലാം കർത്താവെ അങ്ങ് തരുന്ന ദാനം മാത്രമാണ്. തന്ന എല്ലാ നന്മകൾക്കും നന്ദി 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 എന്ന് പറയുവാൻ ഈ കുഞ്ഞുങ്ങളെ എല്ലാം അവിടുന്ന് പഠിപ്പിക്കണമേ. വളർന്നു വരുന്ന ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മ തരുന്ന കർത്താവിൻ്റെ മുഖത്തേക്ക് ലജ്ജ കൂടാതെ നോക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുവാൻ മാതാപിതാക്കന്മാർക്ക് കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളും ദൈവത്തെ വിട്ട് വഴിതെറ്റി യാത്ര ചെയ്യുവാൻ സമ്മതിക്കല്ലേ. അവരുടെ ജീവിതത്തിൽ ഇരുട്ട് വ്യാപരിക്കാതെ വെളിച്ചമാകുന്ന ക്രിസ്തു അവരുടെ ജീവിതത്തിലെത്തി അവരെ സന്തോഷത്തിലേക്ക് നയിക്കുവാൻ, ആ നിത്യ സന്തോഷത്തിലേക്ക് നയിക്കുവാൻ കർത്താവെ സഹായിക്കണമേ. ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് ആ ദൈവമുഖത്തേക്ക് നോക്കുവാൻ തന്ന പദവിക്കായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മലയാളം ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലസ്.